ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
August 29 വ്യാഴാഴ്ച, അതായത് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ മുൻപേജിൽ ഒരു ചിത്രവും കരൾ പിളർന്ന് ഒരു പുസ്തകം എന്ന തലക്കെട്ടോടെ ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. കേരള അഗ്നിരക്ഷാസേന ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് ഈ വാർത്തയ്ക്കാധാരം. അതിങ്ങനെയാണ്: അവസാന ദിനം കരൾ പിളർക്കുന്ന നോവായി അലീനയുടെ പാഠപുസ്തകവും. കവളപ്പാറ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ഞങ്ങൾ രക്ഷാപ്രവർത്തകരുടെ കണ്ണു നിറച്ച കാഴ്ചകളിലൊന്നായിരുന്നു തകർന്നുവീണ വീട്ടിലെ കോൺക്രീറ്റ് തൂണിനടിയിൽ നിന്നും രക്ഷയ്ക്കായി നീട്ടിയ കൈകളുമായി കുഞ്ഞ് അലീനയുടെ കിടപ്പ്. അച്ഛന്റെ കയ്യിൽ നിന്നും പിടിവിട്ട് നൂലിട വ്യത്യാസത്തിലായിരുന്നു അലീനയുടെ ജീവനെടുത്ത് മുത്തപ്പൻകുന്ന് വീടിന്റെ മുകളിലേക്ക് മലവെള്ളപ്പാച്ചിലിനൊപ്പം ഒലിച്ചിറങ്ങിയത്. ഇനിയും കണ്ടെത്താനുള്ള 11 പേർക്കായുള്ള അവസാനഘട്ട തെരച്ചിലിനായി ഇന്നൊരിക്കൽ കൂടി അലീനയുടെ വീടിരുന്ന സ്ഥലത്ത് മണ്ണുമാന്തി യന്ത്രങ്ങളുമായി എത്തിയപ്പോഴാണ് ഇനിയൊരിക്കലും ഉടമ തേടിയെത്താത്ത ആ പാഠപുസ്തകം കയ്യിൽ തടഞ്ഞത്. ഇന്ന് തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ ആ പേരും ആ പുസ്തകവും മനസ്സിന് വല്ലാത്തൊരു ഭാരമാവുന്നു. തുടർച്ചയായ 2 വർഷവും നമ്മുടെ നാട് ജലം കൊണ്ടും മണ്ണുകൊണ്ടും മുറിവേറ്റു വീണപ്പോൾ കരടലിയിക്കുന്ന അനേകം കാഴ്ചകൾ കാണേണ്ടി വന്നു. അതിലൊരു കാഴ്ചയാണിത്. മലപ്പുറത്തെ കവളപ്പാറയിലാണ് ഇക്കുറി ദുരന്തം അതിന്റെ ഭീകര മുഖം കാണിച്ചത്. ക്ഷണനേരം കൊണ്ട് എത്രയോ ജീവനുകൾ മണ്ണിനടിയിൽ പുതഞ്ഞുപോയി. August 8 രാത്രിയുണ്ടായ ഉരുൾപൊട്ടലും തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തകർ എത്തിച്ചേരാൻ മണിക്കൂറുകളെടുത്തു. ആ സമയത്ത് അവിടേക്ക് ഓടിയെത്തിയത് അന്നാട്ടിലെ ചെറുപ്പക്കാരുടെ സംഘമാണ്. അവരായിരുന്നു യഥാർത്ഥത്തിൽ മണ്ണിനടിയിൽ പുതഞ്ഞുപോയവരെ പുറത്തെടുക്കാൻ മുഴുവൻ ദിവസങ്ങളിലും കൂടെയുണ്ടായിരുന്നത്. കുഞ്ഞ് അലീനയുടെ അടക്കം ശരീരങ്ങൾ പുറത്തെടുക്കാൻ ഒപ്പം നിന്ന നാസർ ആ കാഴ്ചകൾ നമ്മോട് വിവരിക്കുകയാണ്.
പിറ്റത്തെ ദിവസം രാവിലെ ഞങ്ങൾ ചെന്നപ്പോഴാണ് ഒരു പിഞ്ചു കുഞ്ഞിന്റെ ബോഡി, അതായത് ഒരു സ്ലാബ് പൊട്ടിച്ചു നോക്കുമ്പോ കട്ടിലിൽ കിടക്കുകയാണ് ആ കുട്ടി. ചെറിയൊരു മിടിപ്പുണ്ടായിരുന്നു ജീവന്റെ, പക്ഷെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി അതും അസ്തമിച്ചു. ഒരുപക്ഷെ തലേ ദിവസം ഞങ്ങൾക്ക് ആ കുട്ടിയെ എടുക്കാനുള്ള, അതായത് ഈ ഒരു ഭീകരാന്തരീക്ഷം ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ ഞങ്ങൾക്ക് ഒരുപക്ഷെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അതിനുശേഷം പിന്നെ ഓരോ ദിവസം 3, 4, 5, 1 അങ്ങനെ ഈ ക്രമേണ ഓരോ ബോഡികളും 2 ബോഡിയൊക്കെ ആയിട്ട് ഞങ്ങൾ എടുക്കാൻ പല ആളുകൾ കൂട്ടത്തില്. രക്ഷാപ്രവർത്തനത്തിൽ നമ്മളെ കൂടെ ഫയർഫോഴ്സ്, അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥര്, മറ്റ് സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു സ്ഥലത്തെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന ആളുകൾ ഞങ്ങളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ചും കൂടി രക്ഷാപ്രവർത്തനത്തിന് അവർക്ക് ഞങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാനും കഴിഞ്ഞു. കാരണം ഏകദേശം ഒരു 30 അടിയോളം മുകളിലായിട്ട് മണ്ണ് കിടക്കുകയാണ്. സാവുചേട്ടം കണ്ടിട്ടുണ്ടാവും ആ സ്ഥലം. ആ 30 അടിയുടെ മുകളിലാണ് ഈ മണ്ണ് വന്ന് കിടക്കുന്നത്. ഞങ്ങൾ 3 ദിവസം ഒരു ബോഡി നമ്മൾ കണ്ട ആ സ്ഥലത്തിന് ഏകദേശം ഇടതു സൈഡിലായിട്ട് ബോഡി കണ്ടെടുക്കുന്ന സമയത്ത് അത് ഏകദേശം ആ മലയുടെ മുകളിലുള്ള ഒരു വീട്ടിലേക്ക് ഗസ്റ്റ് വന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയാണ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തത്. അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 1 കിലോമീറ്ററിന്റെ അപ്പുറത്തോളം തെറിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ശക്തിയായിരുന്നു ഈ മണ്ണിന്റെ വരവിന്.
ദുരന്തം നൽകിയ പാഠങ്ങൾ നിരവധിയുണ്ട്. ജാതിയുടെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ഭിന്നിച്ചു നിന്നവർ പോലും മനുഷ്യരായി മാറി എന്നതാണ് ഒന്നാമത്തെ പാഠം. അമ്പലവും പള്ളിയും മസ്ജിദുമൊക്കെ പരസ്പരം കലഹിച്ച് വേർപെട്ട് നിൽക്കാനുള്ളതല്ലെന്നും ഒന്നിച്ചു നിൽക്കാനുള്ളതാണ് എന്നും പഠിപ്പിച്ചത് 2-ാമത്തെ പാഠം. പോത്തുകലിൽ മസ്ജിദിൽ മണ്ണിനടിയിൽ നിന്ന് കിട്ടിയ മുഴുവൻ മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടന്നതും കാത്തോലിക് ചർച്ചിൽ നിസ്സഹായരായ മുഴുവൻ മനുഷ്യർക്കുമുള്ള ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നതുമൊക്കെ ഈ പാഠങ്ങളാണ്. നാസർ പറയുന്നുണ്ട്,
പോർത്തുഗലിലെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, ഒരു മസ്ജിദുൽ മുജാഹിദീൻ എന്ന. ഈ പള്ളിയിൽ വെച്ചിട്ടാണ് ഈ എല്ലാ ബോഡികളും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഒരുപക്ഷെ ഞങ്ങളെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അഭിമാനം കൂടിയാണ്. കാരണം ഇതിൽ മരിച്ചതിൽ ആദിവാസികളുണ്ട്, അല്ലെങ്കിൽ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്. എല്ലാവർക്കും ആ ഒരു സൗകര്യം ആ ഒരു പള്ളി കമ്മിറ്റിയാണ് ചെയ്തു കൊടുത്തത്. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഒരു വലിയൊരു സംഭവമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതിലേറെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം ആ പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികൾ ചെയ്ത ആ ഒരു വലിയ സേവനത്തിന് ഞങ്ങൾ നിരന്തരമായിട്ട് ഒരു 25 ആളുകളാണ് രാവിലെ മുതൽ വൈകുന്നേരം 7-8 മണിയാകുമ്പോൾ വരുമ്പോ. ഞങ്ങളെ കൂട്ടത്തിൽ ഒരു ഫൈസൽ എന്നുള്ള ഒരാളുണ്ട്. അദ്ദേഹമാണ് ഏകദേശം ഒരു 13 മൃതദേഹങ്ങൾ കൈകൊണ്ട്, കാരണം ഈ മണ്ണുമാന്തിയന്ത്രത്തിന്റെ ആ കൈ നമ്മൾ മണ്ണിലേക്ക് എടുക്കുന്ന സമയത്ത് ബോഡിയുടെ ഏതെങ്കിലും വിധത്തിൽ ചെറിയൊരു ഭാഗം കണ്ടെങ്കിൽ അവിടെ നിർത്തും. പിന്നെ അത് അദ്ദേഹവും ഞങ്ങളെ കൂട്ടത്തിലുള്ള നിസാറ്, ഉമ്മർ, ജുനൈദ് ഇതുപോലത്തെ ആളുകളൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെളിയിലേക്ക് ഇറങ്ങിച്ചെന്ന് കൈകൊണ്ട് പയ്യെ പയ്യെ, കാരണം ഒരു മനുഷ്യ ശരീരമാണല്ലോ, ആ ഒരു പേടിയോടുകൂടി മെല്ലെ മെല്ലെ ചളികളെല്ലാം മാറ്റി അപ്പോഴേക്കും ഫയർ ഉദ്യോഗസ്ഥർ സ്ട്രെച്ചറ് കൊണ്ടുവന്ന് അതിലേക്ക് കിടത്തി അവര് നേരെ ആംബുലൻസിലേക്ക് കൊണ്ടുപോകും.
പി എം എ ഗഫൂർ എഴുതിയ ഒരു ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അയാൾക്ക് സങ്കടാകൂലേ എന്നൊരു വിചാരം ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ എത്രയധികം വഴക്കുകളും അകൽച്ചയും ബഹളങ്ങളും നമുക്ക് വിട്ടുകളയാമായിരുന്നു. എത്രയോ മനുഷ്യരുടെ മുഖത്ത് നമ്മൾ കാരണം കണ്ണീരിനു പകരം പുഞ്ചിരി വിടർന്നേനെ. ഏതു നിമിഷവും ഇവിടം വിടുന്ന മനുഷ്യരാണ് ചുറ്റുമുള്ളത്. നമ്മൾ കാരണം അവരും അവരെയോർത്ത് നമ്മളും സങ്കടത്തിലാകേണ്ട. മരിച്ചുപോയ ഓരോ മനുഷ്യനും പറഞ്ഞു തന്നത് ഈ വഴക്കും പിണക്കവുമൊക്കെ എത്ര വ്യർത്ഥമാണ് എന്നല്ലേ. അയാൾ ഇത്ര വേഗം മരിക്കുമെന്നറിഞ്ഞിരുന്നേൽ അങ്ങനൊന്നും ഞാൻ പറയില്ലായിരുന്നു. അവൾ ഇത്ര വേഗം പോകുമെന്ന് അറിഞ്ഞിരുന്നേൽ കുറച്ചുകൂടെ സ്നേഹിക്കാമായിരുന്നു എന്നൊക്കെ സങ്കടമില്ലാത്തവർ ആരാണ് ഉള്ളത് എന്ന്. എത്ര ശരിയാണല്ലേ.
പിന്നെ അവിടെ കണ്ടൊരു വലിയൊരു സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാല്, ഞങ്ങളടക്കം ചിലപ്പോ രണ്ട് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു ബ്രെഡിന്റെ കഷ്ണം ഇതൊക്കെയാണ് ചില സമയത്ത് ഫുഡായിട്ട് ഞങ്ങൾ കഴിക്കുക. ഒരു വെള്ളം നമ്മളെ കയ്യിൽ ചിലപ്പം ഒരു ബോഡി എടുക്കുന്ന സമയത്ത് ആയ ചെളിയത് കാരണം നമുക്കത് വായിലേക്ക് വെക്കാൻ പ്രയാസമുണ്ടാവും. ഒരു പക്ഷേ മുസ്ലിമായ ഒരു സുഹൃത്തിന് ഒരു ഹിന്ദു ആയ സുഹൃത്തായിരിക്കും ഒരു ബ്രെഡിന്റെ കഷ്ണം വായിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു മതസൗഹാർദ്ദപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഞങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് കാണാനിടയായി. കാരണം നമ്മള് പലപ്പോഴും ഈ മതത്തിന്റെയും അതുപോലെ രാഷ്ട്രീയത്തിന്റെ പേരിലൊക്കെ നമ്മൾ കൂട്ടുകാരും അതുപോലെ നാട്ടുകാരും നമ്മളെ അയൽപക്കത്തിലെ ആളുകളൊക്കെ ഭിന്നിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിലൂടെ ഒരു പാഠം നമുക്ക് ഇങ്ങനെയെങ്കിലും ഒന്ന് കാണിച്ചു തന്നു. അതായത് നമ്മളൊന്നും ഇങ്ങനെ വിഘടിച്ചു നിൽക്കേണ്ടവരല്ല, ഒന്നിച്ചു നിൽക്കേണ്ടവരാണെന്നുള്ള ഒരു പാഠം നമുക്ക് കിട്ടി.
ഈ യുവാക്കളുടെ സംഘം ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ദുരന്തമുഖത്ത് വിറങ്ങലിച്ചു പോയ മനസ്സുകളായിരിക്കുന്നു ഇവരുടേത്. കണ്ട കാഴ്ചകൾ ഭയാനകമായിരുന്നു. മനുഷ്യൻ എത്ര നിസാരൻ എന്ന് ബോധ്യപ്പെടുത്തിയ ആ ദിനങ്ങൾ ഓർക്കുമ്പോൾ ഇവരിൽ പുതുചിന്തകൾ രൂപപ്പെടുകയാണ്. ഇവർ ഒന്നിക്കുകയാണ് നാട്ടുകൂട്ടം എന്ന പേരിൽ. എന്തിനും ഏതിനും സന്നദ്ധരായി ഇനി ഇവരുണ്ടാകും.
ഞങ്ങൾ ഈ നിരന്തരം പോകുന്ന വഴിയില് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആശയം ഉദിച്ചു മനസ്സിൽ. അതായത് ഇതൊരു കൂട്ടായ്മയാണല്ലോ, ഇതിന് നമ്മൾ ഒരിക്കലും രാഷ്ട്രീയത്തെയും മതത്തിനെയും അങ്ങനെ ഒന്നും ഉൾപ്പെടുത്താതെ ഈ ഒരു കൂട്ടായ്മ നിലനിർത്തി കൊണ്ടുപോവാം, ഇതൊരു കൂട്ടായ്മയായിട്ട് രൂപീകരിക്കാം, അങ്ങനെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നാട്ടുകൂട്ടം എന്നുള്ള രീതിയിൽ നാരോക്കാവ് ആസ്ഥാനമായിട്ട് ഒരു കൂട്ടായ്മ രൂപീകരിച്ചാലെന്നുള്ള ഒരു ആശയം വരികയും അതിനുശേഷം ഞങ്ങളെ കാരണവന്മാരായ ആളുകളും അതുപോലെ അധ്യാപകർ സുഹൃത്ത് അധ്യാപകര് അതുപോലെ രാഷ്ട്രീയ വിധ ആളുകൾ എല്ലാവരെയോടും ഞങ്ങൾ ഈ ഒരു ആശയം പറഞ്ഞപ്പോ അവരൊക്കെ ആവേശത്തോടു കൂടി അതിനെ സ്വീകരിക്കുകയും September 8 ഞായറാഴ്ച വൈകുന്നേരം വിപുലമായ രീതിയിൽ ഈ ഒരു നാട്ടുകൂട്ടത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു തുടക്കമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇനി ഈ ഒരു ദുരന്തം ഇനി ഇല്ലാതിരിക്കട്ടെ, പക്ഷെ മറ്റ് നമ്മളെ വീടിന്റെ അടുത്തുള്ള രോഗം ബാധിച്ച് നടക്കാൻ പോലും കഴിയാത്ത ആളുകളെ ചിലപ്പോ ഒരു ദിവസം അവർക്ക് കുളിക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല. അവരെ വീട്ടിലേക്ക് ചെന്ന് അവരെ എന്താ പറയാ കുറച്ചേരം അവരോട് സംസാരിച്ച് ഇതിന്റെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വിളമ്പി കൊടുത്ത് അവരെ കഴിപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി അവരൊരു സന്തോഷത്തോടെ കൂടി ഇരിക്കുന്ന രീതി, അതുപോലെ പാവപ്പെട്ട കുട്ടികൾക്ക് കല്യാണം വരുമ്പോ നമ്മളാൽ കഴിയില്ല, ചിലപ്പോ നമുക്ക് സാമ്പത്തികപരമായിട്ട് ഒന്നും കഴിയില്ലെങ്കിലും നമുക്ക് ശാരീരികമായിട്ട് നമുക്ക് ചിലപ്പോ ഈ പന്തലിടാന് അതുപോലെ ഫുഡ് വിളമ്പി കൊടുക്കാന് അതുപോലത്തെ എല്ലാ മേഖലകളിലും നമ്മൾ ഒരു കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ നമ്മളാൽ കഴിയുന്നത് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ കൂട്ടായ്മക്ക് തുടക്കം കുറിക്കുകയാണ്.
നിവർത്തികേടുള്ളവനെ ചൂഷണം ചെയ്ത് അവന്റെ ശവകുടീരത്തിന് മുകളിൽ സിംഹാസനം പണിത് ഇരിപ്പുറപ്പിക്കുന്ന അവസരവാദികളുടെ എണ്ണം കൂടി വരുമ്പോഴാണ് നന്മയുടെ അവസാന കണികയും നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നത്. എന്നാൽ അങ്ങനെയല്ല, നന്മയുടെ വെട്ടം കെട്ടുപോയിട്ടില്ല. പക്ഷെ ആ വെളിച്ചം കാണാൻ ഒരു ദുരന്തം വേണമെന്ന് വാശി പിടിക്കരുത് എന്ന് മാത്രം.